കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് കുരിശിൽ മരിച്ചത്? നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട്. എനി അതർ ആൻസർ? വേറെ ഏതെങ്കിലും? ഒത്തിരി കാര്യങ്ങളുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശവർണം മൂലം സാധിച്ചത്. പിശാചിന്റെ തല തകർക്കുവാനായിട്ട്. എനി അതർ ആൻസർ? പിതാവുമായിട്ട് നമ്മെ ഒന്നായി ചേർക്കുവാനായിട്ട്. കമോൺ, നമ്മെ മക്കളാക്കുവാനായിട്ട്, നമ്മെ പുത്രന്മാരും പുത്രിമാരും ആക്കുവാൻ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഗലാത്യലേഖനം എന്റെ ഒന്നാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 1:3-4. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇപ്പോഴത്തെ ദുഷ്ട ലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന്. He might rescue us from this present evil age. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിന്റെ ഒരു കാരണം കൂടി നമ്മൾ കാണുകയാണ്. To rescue us from this present evil age. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കുവാൻ. അപ്പോൾ ഇപ്പോഴത്തെ ലോകത്തിന്റെ പേരാണെന്ത്? ദുഷ്ടലോകം. എന്തുകൊണ്ടാണ് ദുഷ്ടലോകം എന്ന് പറയുന്നത്? മറ്റൊന്നുമല്ല, ദുഷ്ടന്റെ അധികാരത്തിലാണ് ലോകം കിടക്കുന്നത്. The whole world is under the control of Satan. മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് യോഹന്നാൻ 1 എഴുതി വെച്ചിരിക്കുന്നത്. ലോകം എന്ന് പറയുമ്പോൾ 3 രീതിയിലാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒന്ന്, ലോകം എന്ന് പറയുമ്പോൾ ലോകത്തിലെ മനുഷ്യർ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തെ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ലോകത്തിലുള്ള മനുഷ്യരെ. രണ്ടാമത് ലോകം എന്ന അർത്ഥം തിരുവചനത്തിൽ പലപ്പോഴും ഈ എർത്ത്, ഭൂമി എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് ലോകമെന്ന് പറഞ്ഞാൽ എ സിസ്റ്റം വിച്ച് ഈസ് ബീങ് കൺട്രോൾഡ് ബൈ സൈറ്റൻ. ലോകമെന്ന് പറയുന്ന തിരുവചനത്തിന്റെ മറ്റൊരർത്ഥം, മൂന്നാമത്തെ കാര്യം, പിശാചിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. അപ്പോൾ നാം അറിഞ്ഞിരിക്കണം എന്താണ് ഈ സിസ്റ്റം. അതറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം അതിന്റെ ആ പൂർത്തീകരണത്തിലേക്ക് വരത്തില്ല. നമുക്ക് പിശാചിനെ അറിയാം, പക്ഷെ പിശാച് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം എന്താണെന്ന് നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഒരു വാക്യം കൂടെ വായിക്കുക നമുക്ക്, അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോസ്തല പ്രവർത്തനം ആക്ട്സ് 2:40 വാക്യം. ആക്ട്സ് 2:14. കണ്ടോ, ബി സേവ്ഡ് ഫ്രം ദിസ് പെർവേഴ്സ് ജനറേഷൻ. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. രക്ഷിക്കപ്പെടുക എന്ന് നമ്മൾ പറയുമ്പോൾ പാപത്തിൽ നിന്നുള്ള രക്ഷ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുകയാണ് ഒരു കാര്യം കൂടെ, എന്താണ്? വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ബി സേവ്ഡ് ഫ്രം ദിസ് പെർവേഴ്സ് ജനറേഷൻ. അപ്പോൾ ഈ തലമുറയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വക്രതയുള്ള തലമുറയാണ്. യേശു പറഞ്ഞു, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം അതിന് നൽകപ്പെടത്തില്ല. യേശു ഈ തലമുറയെ വിശേഷിപ്പിച്ചത് എന്താണ്? ദോഷമുള്ള തലമുറ, വ്യഭിചാരമുള്ള തലമുറ. പത്രോസ് പറയാണ്, വക്രതയുള്ള തലമുറ. വീണ്ടും ഒത്തിരി വാക്യങ്ങളുണ്ട്. ഫിലിപ്പ് ലേഖനം, നമുക്ക് ആ വാക്യം വീണ്ടും വായിക്കാം. ഫിലിപ്പ് ലേഖനം അതിന്റെ 2:14. ഫിലിപ്പീൻസ് ചാപ്റ്റർ 2:14. ആ crooked and perverse generation, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ പാർക്കുന്നത്. അതിന്റെ നടുവിൽ എങ്ങനെയായിരിക്കണം? നിങ്ങൾ പരമാർത്ഥികളായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ വക്രതയും കോട്ടവുമുള്ള തലമുറയായി പോയത്? അതിന്റെ കാരണം ഈ സിസ്റ്റം മുഴുവൻ അപ്രകാരമാണ്. ഈ സിസ്റ്റം ഒരു പെർവേർട്ടഡ് സിസ്റ്റമാണ്, ഇതൊരു ക്രൂക്കഡ് സിസ്റ്റമാണ്, ഇതൊരു ഈവൾ സിസ്റ്റമാണ്. കാരണം ഇത് കൺട്രോൾ ചെയ്യുന്നത് പിശാച. ഞാൻ പറഞ്ഞ ഭൂമിയല്ല ലോകം എന്ന് പറയുന്നത്, അതൊരു സിസ്റ്റം. ഈ സിസ്റ്റം ലോകത്ത് മുഴുവൻ എമ്പാടും വ്യാപരിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞു തരാം. ഈ സിസ്റ്റം മതത്തിനകത്തുണ്ട്, റിലീജിയസ് ലോകത്തിലേക്ക് ഈ സിസ്റ്റം കയറി വന്നിരിക്കുക. അതറിയണമെങ്കിൽ ആദ്യം പിശാജ് എന്താണെന്ന് നമ്മൾ അറിയണം. എന്താ പിശാജ്? ഹീസ് എ പവർ ക്രൈസി ഫെലോ. പിശാജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പവർ ക്രൈസിയ, അധികാരമോഹിയാണവൻ. അതാ അവൻ ചെയ്തത്. ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ എന്റെ സിംഹാസനം വയ്ക്കും. നിഷ്കളങ്കനായിരുന്നു അവൻ. ഓ, അത് നമുക്ക് വിഷമം തോന്നേ. അവനെ സൃഷ്ടിച്ച നാളിൽ നിഷ്കളങ്കനായിരുന്നു എന്നാണ് എസ് കെ 28 നമ്മൾ വായിക്കുന്നത്. നിഷ്കളങ്കനായിരുന്നു, ഹി വാസ് ഇന്നസെന്റ്. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാം നിഷ്കളങ്കനായിരുന്നു. ദൈവം സൃഷ്ടിക്കുമ്പോൾ അപ്രകാരമാണ് സൃഷ്ടിക്കുന്നത്, നിഷ്കളങ്കതയിലാണ് ദൈവം സൃഷ്ടിക്കുന്നത്, ഇന്നസെന്റ്. ഒരു കൊച്ചുകുഞ്ഞിനെ കണ്ടോ, നമ്മൾ എന്നാ പറയും? ഇന്നസെന്റ് ബേബി. അപ്പം സൃഷ്ടി ഇന്നസെന്റ് ആയിട്ട് സൃഷ്ടിച്ചതാണ് പിശാചിനെ. പക്ഷേ അവന്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത, എന്താ ചിന്ത എന്നറിയോ? ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ എന്റെ സിംഹാസനം വയ്ക്കും. ഒറ്റ ചിന്ത എവിടെ കൊണ്ടുവച്ചെന്നറിയോ? അവനെ പിശാചാക്കി. അനുഗ്രഹിക്കപ്പെട്ട ദൈവദൂതനെ അവൻ ചിറകുകൾ വീശുമ്പോൾ 7 രാഗങ്ങൾ. നിഷ്കളങ്കൻ, ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യും, ദൈവത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ദൂതൻ. പക്ഷേ അവന്റെ ചിന്ത മാറിപ്പോയപ്പോൾ അവന്റെ ഇന്നസെൻസ് നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ വിൽക്കുവാനായിട്ട് ചിന്തിച്ചപ്പോൾ അവൻ പിശാചായി മാറി, ഈവിളായി മാറി. അവനെ ദൈവം വെട്ടി താഴെയിട്ടു. അവൻ ആകാശ മണ്ഡലങ്ങൾ, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ കൂടെയായിരുന്നവൻ അവനെ വെട്ടി. അവനിപ്പോൾ ആകാശ മണ്ഡലങ്ങളിലെ അധികാരിയാണ്, ആകാശത്തിലെ അധികാരി എന്ന അവനെ കുറിച്ച് പറയുന്നത്, ആകാശത്തിലെ അധികാരി. രണ്ടാമത് പറയാണ്, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതിയായവൻ. അവൻ ആകാശ മണ്ഡലങ്ങളിൽ ഇരുന്നുകൊണ്ട് രണ്ട് കാര്യം ചെയ്യുന്നത്, ഒന്ന്, ദൈവത്തിന്റെ അടുക്കൽ അവൻ ചെല്ലാം, ഇപ്പോഴും ചെല്ലാം. സ്വർഗത്തിൽ നിന്ന് അവനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പോകുന്ന സമയം വരാൻ പോവാ. ദൈവ സ്വർഗത്തിന്റെ കാര്യം ചെല്ലാൻ പോലും കഴിയാത്ത വിധത്തിൽ അവനെ വെട്ടി കംപ്ലീറ്റ് ആയിട്ട് അവനെ ഭൂമിയിലേക്ക് വരാൻ പോവാൻ. ഇപ്പോഴും അവൻ ഇടയ്ക്കിടയ്ക്ക് വരും, ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയെന്നറിയാവോ? അവന്റെ അനേകായിരം ഡീമൺസ്, അനേകായിരം ഭൂതഗണങ്ങളുമായിട്ട് അവൻ ലോകത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാവോ? അങ്ങനെയാ പെർവേഴ്സ് ആയി പോയത്, അങ്ങനെയാ ക്രൂക്കഡായി പോയത്. വക്രതയും കോട്ടവും എവിടെ നിന്നാ വന്നെന്നറിയാവോ? അത് പിശാചിൽ നിന്നാ വന്നേ. പിശാജ് ബോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണെന്നാണ് യേശു പറഞ്ഞത്. He is a liar and the father of all lies. അപ്പോൾ പിശാജിൽ നിന്നാണ് എന്ത് വന്നത്? അവൻ പവർ ക്രൈസി, അധികാരം വേണം, അധികാരം വേണം. എല്ലാവരും അവനെ വർഷിപ്പ് ചെയ്യണം, നമസ്കരിക്കണം, അതാണ് അവന്റെ ചിന്ത. എല്ലാവരും അവനെ നമസ്കരിക്കണം. എപ്പോഴൊരാൾ ആരാധനയെ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു, അവൻ പിശാജായി മാറുക, പിശാജിന്റെ കൂടെ ആരാധന പിടിച്ചു പറ്റാൻ. അതുകൊണ്ടാണ് അവൻ യേശുവിനോട് പോലും പറഞ്ഞത്, ദൈവത്തിന്റെ പൊന്നോമന പുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മരുഭൂമിയിൽ വെച്ച് അവൻ പറയുകയാണ്, നീ എന്നെ വീണ് നമസ്കരിക്ക, ഇതൊക്കെയും നിനക്ക് തരാം. ആരാധന കിട്ടാൻ വേണ്ടി അവൻ എന്തും കൊടുക്കാൻ റെഡിയാ. ആരാധന കിട്ടണം, ദൈവത്തിനുള്ള ആരാധന പിടിച്ചു പറിക്കണം, അതാണ് അവന്റെ ആഗ്രഹം. അതവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാമോ? ഇന്ന് അവൻ തന്റെ കാര്യപരിപാടിയിലൂടെ ആരാധന പിടിച്ചു പറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എവിടെയൊക്കെയുണ്ടെന്നറിയാവോ? അതുകൊണ്ടാണ് നമുക്ക് സ്റ്റാർസ് ഉള്ളത്, സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ. ഒത്തിരി സ്റ്റാറുകളുണ്ടല്ലേ, അവരെയൊക്കെ എന്ത് ചെയ്യാണ്? ആരാധിക്കുക. ആരാധകന്മാർ, ഫാൻസ് അസോസിയേഷൻ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ഈ ബാംഗ്ലൂരിൽ കുറവാ, തിയേറ്ററിന്റെ ഫ്രണ്ടിലേ ഉള്ളു, മാലയൊക്കെ ഇട്ട് ചിലയിടത്തൊക്കെയാണെങ്കിൽ പാല് ഒഴിച്ച്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫാൻസ് അസോസിയേഷനാണ്. ഞങ്ങളുടെ ദൈവമാണെന്ന് അവരുടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഒരു നടനെ കുറിച്ച്, ഞങ്ങളുടെ ദൈവമാണെന്ന്. ശരിയാ, സിനിമ കണ്ട് 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 നടന്മാരെയും നടിമാരെയും ആരാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങൾ പിശാചിനെയാണ് ആരാധിക്കുന്നത്. ഷാരൂഖ് ഖാനെ കുറിച്ച് പറയാൻ 1000 നാവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ പിശാചിനെയാണ് ആരാധിക്കുന്നത്. മോഹൻലാലിനെയോ മമ്മൂട്ടിയോ രജനീകാന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ ആവേശമെങ്കിൽ യു ആർ വർഷിപ്പിംഗ് ദ ഡെവിൾ. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുക. കാരണം ആരാധന കിട്ടാൻ വേണ്ടിയിട്ട് അവൻ കാര്യങ്ങൾ റേസ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്, ക്രിക്കറ്റ് താരങ്ങളെ ആരാധിക്കുന്നവർ. ഞാൻ ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേനൊക്കെ കാണാൻ പറ്റും, ചുറ്റുപാടും ഇവരുടെ പടവാണ്. ക്രിക്കറ്റ് താരങ്ങളെ ആരാധിക്കുന്നു, സച്ചിൻ ടെണ്ടുൽക്കറെ ആരാധിക്കുന്നു. അവർ അവരെ അവരോട് അടുത്താൻ അറിയാം. എങ്ങനെ അറിയാൻ പറ്റും? 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. അവർക്ക് പിന്നെ സച്ചിനെ കുറിച്ചാണ് പറയാനുള്ളത്. യു ആർ വർഷിപ്പിംഗ് ദ ഡെവിൾ. കാരണം എന്താ അറിയോ, പിശാജ് അവനൊറ്റ ചിന്തയുള്ളൂ, ഈ ദൈവത്തെ, സത്യ ദൈവത്തെ ആരും ആരാധിക്കരുത്. ഞാൻ പറയട്ടെ, സത്യ ദൈവത്തെ അല്ലാതെ വേറെ എന്തിനെ ആരാധിച്ചാലും അൾട്ടിമേറ്റ്ലി സൈത്താൻ ഈസ് റിസീവിംഗ് ദ വർഷിപ്പ്. സത്യ ദൈവത്തെ, കാരണം ആരാധന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആരാധന യോഗ്യൻ ദൈവം മാത്രമേ ഉള്ളൂ. ആരാധനയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ബലവും ബഹുമാനവും സ്വീകരിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ത്രിയേക ദൈവമാണ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിനല്ലാതെ ആരാധന സ്വീകരിപ്പാൻ ആർക്കും കഴിയത്തില്ല. നോബഡി. സ്വീകരിച്ച് തന്നെ പറ്റൂന്നും കൂടെ പറയാം. ഹെറോദോസ് അവൻ രാജസിംഹാസനത്തിൽ ആരൂഢനായിട്ട്, അപ്പോൾ ആൾക്കാർ അവനെ കുറിച്ച് പറയുകയാണ്, അവന്റെ ശബ്ദം ഇത്, അത് ദൈവത്തിന്റെ ശബ്ദമാണ്, ദേവന്റെ ശബ്ദമാണ്. അടുത്ത വാക്ക് എഴുതിയിരിക്കുകയാണ്, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാൽ ഒരു ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അങ്ങനെ എഴുതിയിരിക്കുന്ന വചനത്തിൽ ഹെറോദോവ്, അവൻ ആൾക്കാർ അവന്റെ ശബ്ദം കേട്ടിട്ട് പറയുകയാണ്, ദൈവൻ ദേവന്റെ ശബ്ദം പോലെയാണ്. അടി, ഓൺ ദ സ്പോട്ട് അടിയായിരുന്നു അത്. കൃമിക്കരയായി പ്രാണനെ വിട്ടു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. സാധാരണ പ്രാണനെ വിട്ടതിന് ശേഷം ആ കൃമിക്കരയാകുന്നത്, പക്ഷെ നേരെ റിവേഴ്സ് ചെയ്തു ദൈവം. കാരണം അറിയോ, ആരാധന സ്വീകരിക്കാൻ പോയാൽ അടി, ദൂതൻ അടിക്കുന്നേ. ദൂതൻ അടിച്ചാൽ നമ്മൾ സാധാരണ അടി പോലെയല്ല, കൃമിക്കരയായിട്ട് പ്രാണനെ വിടും. ഇവിടെ എല്ലാം കുട്ടി ദൈവങ്ങൾ ആരാധന സ്വീകരിച്ചുകൊണ്ടിരിക്കുക, പല ദൈവങ്ങളും വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത്, യേശു അല്ലാതെ ആരാധന യോഗ്യനായിട്ട് ആരുമില്ല, ആരുമില്ല. അവനെ ആരാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ പരിണത ഫലം എന്താണെന്ന് അറിയാമോ? അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് അവന് മഹത്വം കൊടുക്കാഞ്ഞത് കൊണ്ട് എന്താണെന്നറിയോ, ദൈവം അവരെ കൈവിട്ടു തങ്ങളുടെ മോഹങ്ങളിൽ. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ ദൈവം കൈവിടും. ദൈവം കൈവിട്ടാനുള്ള ഗതികേട് ഇതിനേക്ക് ആരാധിക്കേണ്ടി വരും. കല്ലിനെയും മണ്ണിനെയും അതുവനേക്കാളും പരിതാപകരമാണ് ഈ മനുഷ്യരെ ആരാധിക്കുന്നത്. ആകപ്പാട് ഒരു ശ്വാസമുള്ള മനുഷ്യനെ ആരാധിക്കുക. നമ്മൾ പറയുന്നില്ല, നമ്മൾ പറയുന്നില്ല, ഞങ്ങൾ അതിന്റെ മുമ്പിൽ എന്നാ വണങ്ങുന്നില്ലല്ലോ, സച്ചിന്റെ മുമ്പിൽ വണങ്ങുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇന്നയാളുടെ മുമ്പിൽ ഞങ്ങൾ വണങ്ങുന്നില്ലല്ലോ. പക്ഷെ സഹോദരന്മാരെ, നിങ്ങള് അവരെ കുറിച്ച് ചിന്തിച്ചും ധ്യാനിച്ചും അവരുടെ കാര്യങ്ങൾ പറഞ്ഞും പോസ്റ്റ് ഒട്ടിച്ചും നടക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമാ നിങ്ങൾ വെറും ഒരു ശ്വാസം മാത്രമുള്ള മനുഷ്യന് കൊടുക്കുന്നേ. ആരാധന ദൈവത്തിന് മാത്രമുള്ളതാ. വിറയ്ക്കണം അവന്റെ മുമ്പിൽ. ആരെങ്കിലും നിങ്ങളെ കുറിച്ച് നല്ലത് പറയുമ്പോ പറഞ്ഞോളാം, ദൈവമേ എല്ലാം കൃപയാ, കൃപയാ, ദൈവത്തിന്റെ കൃപയാ, എന്റേതായിട്ടൊന്നും എനിക്ക് പറയാനായിട്ടില്ല. പിശാചിന്റെ പരിപാടി തന്നെത്താൻ ഉയർത്തുക എന്നുള്ളതാ പിശാചിന്റെ പരിപാടി. തന്നെത്താൻ ഉയർത്തുന്ന ഒരു ആത്മാവാണ് നമുക്കുള്ളതെങ്കിൽ ഓർത്തോണം, അത് പിശാചിന്റെ ആത്മാവാ. മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാനായിട്ട് നമ്മളെ തന്നെ വലിയവരാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് പിശാചിന്റെ ആത്മാവാ അവിടെ വ്യാപരിക്കുന്നേ. ഈ പിശാചി കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട അതിന്റെ മീഡിയം എന്താണെന്നറിയാവോ? ഒന്ന് ഞാൻ പറഞ്ഞു, അധികാരം. അവൻ കൺട്രോൾ ചെയ്യുന്ന മീഡിയം പണമാ, മണി. അതുകൊണ്ടാണ് അവൻ യേശുവിനോട് പറഞ്ഞത്, വീണനെ നമസ്കരിക്ക്, ഇതൊക്കെയും ഇതിന്റെ മഹത്വമൊക്കെയും തരാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ, യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് മാമൻ. ദൈവത്തെയും മാമോനെയും, ദൈവത്തെയും പണത്തെയും. ചിലര് സിനിമാ താരങ്ങളെ ആരാധിക്കുന്നില്ല, ചിലര് പണത്തെ ആരാധിക്കുക. കാരണം എന്താ അറിയോ, അവരുടെ ചിന്തയ്ക്കകത്ത് മുഴുവൻ പണമാണ്. കയ്യസ് ഒരാൾ പറഞ്ഞു, ഒരു ഒരു കോളേജിന്റെ പ്രിൻസിപ്പൾ അദ്ദേഹം ഒരു അച്ഛനാ, പുള്ളിക്കാരനെ കാണാൻ വേണ്ടി പോയി. പത്തുവിന്റെ സംസാരിച്ചുള്ള പുള്ളിക്കാരൻ പറഞ്ഞു, എങ്ങനെ കാശുണ്ടാക്കാന്നുള്ള കാര്യം സഹോദരനെ പഠിപ്പിച്ചു കൊടുത്ത്, എങ്ങനെ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാം. സ്വരങ്ങൾ ലോകം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെസ്സേജ് അതാ, എങ്ങനെ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാം. ഞാൻ പറയട്ടെ, കാശിനെ ആരാധിക്കുന്നവർ, കാശിനെ ആരാധിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ വീണ്ടും നമസ്കരിക്കുന്നുമില്ല, പക്ഷെ അവരുടെ ചിന്തയിലും മനസ്സിലും നിറഞ്ഞത് അതാണ് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്തറിയോ, നമ്മുടെ ചിന്തയും മനസ്സും നിറഞ്ഞു നിൽക്കുന്ന കാര്യം ആരാധന. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും പണത്തിന്റെ പിന്നാലെ ഓടുന്ന ഒരാൾക്ക് പോലും ദൈവത്തിന്റെ ദാസനായിരിക്കാൻ കഴിയത്തില്ല. അതാണ് പറഞ്ഞത്, പിശാജ് അവന്റെ സാമ്രാജ്യം എങ്ങോട്ട് വ്യാപിപ്പിച്ചെന്നറിയാവോ, ഒന്ന് ഫിലിം വേൾഡില് മീഡിയാസിനെ അവൻ കയറി പിടിച്ചു, അതുപോലെ തന്നെ ബിസിനസ് വേൾഡിനെ അവൻ കയറി പിടിച്ചു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒന്നും വേണ്ട, പണ്ട് കാലത്ത് ഹോസ്പിറ്റൽ ചാരിറ്റി ആയിട്ട് തുടങ്ങിയതാ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ബിസിനസ്സിൽ വന്ന ഹോസ്പിറ്റൽ, ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കാനുള്ള മാർഗം ചാരിറ്റി ആയിട്ട് തുടങ്ങിയ മറ്റൊരു കാര്യമാണ് വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് പള്ളിക്കൂടം എന്നായിരുന്നു പണ്ട് പേര്, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ത്, പള്ളിയുടെ അവിടെ കൂടുന്നു, അതാണ് പള്ളിക്കൂടം. ഇന്ന് കാശുണ്ടാക്കാനുള്ള ഒന്നാന്തര മാർഗമാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഇനി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പോകുന്നവരും കാശുണ്ടാക്കാനാ പോകുന്നേ, എന്തിനാ പഠിക്കുന്നേ പിള്ളേരോട് ചോദിച്ചേ, ഒറ്റ കാര്യമുള്ള കാശ് പണം. ഞാൻ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളോട് ചോദിച്ചു, എന്തിനാ മക്കളെ പഠിക്കുന്നേ, ഒറ്റ ഉദ്ദേശമുള്ള എങ്ങനെയും വിദേശത്ത് പോകണം കാശുണ്ടാക്കണം. ഞാൻ പറഞ്ഞത് പണ്ടൊക്കെ എന്നറിയോ, ജോലി ഒരു ഉപജീവന മാർഗമായിരുന്നു, ഇന്ന് ഉപജീവനം ഒന്നും ആർക്കൊന്നുമില്ല. ഉപജീവന മാർഗം എന്താ, എന്താ അതിന്റെ അർത്ഥം, എനിക്ക് കഴിയണം, എന്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ വേറെ ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അതൊന്നും സഹായിക്കണം, ഉപജീവന മാർഗമായിരുന്നു. ഇന്ന് അങ്ങനല്ല, അവൻ വെച്ചിരിക്കുന്ന വീടിന്റെ, അവൻ ഒരു നില വെച്ചാൽ ഇവിടെ രണ്ട് നില പൊക്കണം, അവൻ രണ്ട് നില വെച്ചാൽ ഇവിടെ മൂന്ന് നില പൊക്കണം. ഒത്തിരി മാതാപിതാക്കൾ മക്കൾക്ക് സ്വൈര്യം കൊടുക്കുന്നില്ല. അവര് പറഞ്ഞറിയോ, എടാ നിന്റെ നോക്കി, എന്റെ അമ്മാച്ചന്റെ മോൻ അവൻ പോയി കണ്ടോടാ ക്ലിക്ക് ചെയ്തേ, നീ ഇങ്ങനെ നടന്നു നേരെ പാരെ, പ്രാർത്ഥനയാന്ന് പറഞ്ഞോണ്ട്. കണ്ടോ, ഇപ്പം പ്രസ്റ്റീജ് ഇഷ്യൂ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തെ നോക്കണം, വീട് നോക്കണം, അത്യാവശ്യം നാട്ടുകാർ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കണം, ഇത്രയൊക്കെ ആയിരുന്നു ആൾക്കാരുടെ ചിന്ത. ഇന്നത് മാറി 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 എങ്ങനെയും കാശുണ്ടാക്കി അയലോക്കംകാരനേക്കാ വലിയവനായിട്ട് കാണിക്കുക. പക്ഷെ ഒറ്റ പ്രശ്നം ഉള്ളെന്നറിയോ, ഒന്നൊരൊറ്റ കുടുംബത്തിൽ സമാധാനമില്ല. രണ്ടാമത്തെ കാര്യം, ഈ മാതാപിതാക്കൾ ഓർത്ത് മക്കളെ വിദേശത്ത് വിടാൻ ഇഷ്ടം പോലെ കാശാവുന്ന, പക്ഷെ എന്നെ പറ്റിയെന്നറിയാവോ, ഈ പാവപ്പാട് അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ, ഒരു പട്ടിയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞു, നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് എന്നെ. ഞാൻ പറഞ്ഞത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർ പഠിപ്പിക്കണം, ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വിദേശത്ത് ജോലിക്ക് വിടണം, ഇതിനൊന്നും ഞാൻ ഇതിലല്ല. പക്ഷെ നമ്മുടെ മോട്ടീവ് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്ത എന്താ, കാശുണ്ടാക്കി അവനേക്കാൾ വലിയവനാകണമെന്നുള്ള ചിന്തയാണോ നമ്മളെ ഭരിക്കുന്നത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു സൈറ്റാനിക് സിസ്റ്റത്തിന് നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞു വന്നേ. ഒരു പിശാചിന്റെ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്തു, കുടുങ്ങിപ്പോയി. ഇത് പറയുകയാണ്, നമ്മളെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്, യേശു വന്നത്. ഒരു വാക്യങ്ങളെ വായിച്ചു, കൊളോസ്യ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഇപ്പൊ ദൈവം നമ്മെ എവിടെ നിന്നാ വിടുവിച്ചെന്നറിയാവോ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്. എന്താ ഇരുട്ട് എന്ന് പറഞ്ഞ, എന്താ പിശാചിനെ കുറിച്ചാ പറഞ്ഞ ഇരുട്ട്, അവന്റെ അധികാരത്തെയും ദൈവം നമ്മൾ എന്ത് ചെയ്തു, വിടുവിച്ച് എവിടെയാക്കി വെച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു, ആക്കി വെച്ചു. സൗരങ്ങളെ, ഇതാ കാൽവരി ക്രൂസിൽ കർത്താവ് ചെയ്തൊരു കാര്യം. ലോകത്തിലുള്ള മനുഷ്യരെല്ലാം പിശാചിന് അടിമകളായിരുന്നു. അവന്റെ പ്രത്യേകത എന്താ പറയുക, ഫറവോന്റെ സ്വഭാവമാ. ഫറവോൻ ടിപ്പിക്കൽ പിശാചിന്റെ ആത്മാവിൽ ബാധിക്കപ്പെട്ട മനുഷ്യനാ, വിടത്തില്ല. അവന്റെ കസ്റ്റഡി കിട്ടാൽ അവൻ വിടത്തില്ല, രണ്ടാമതൊരു കാര്യം കൂടെ ചെയ്യിക്കും. എന്താണെന്നറിയോ, കച്ചിയിട്ട് തരത്തുമില്ല, ഇഷ്ടിക കൂടുതലോട്ട് എന്ത് ചെയ്യും, ഉണ്ടാക്കിക്കുകയും ചെയ്യും. ബാംഗ്ലൂരിൽ അങ്ങനെ നടക്കുന്നേ, ഊറ്റ ആൾക്കാരെ. എങ്ങനെയും പണിയിപ്പിക്കാന്നുള്ള ചിന്ത, അത് ഫറവോന്യ സമ്പ്രദായം. അത് എങ്ങനെയും ആൾക്കാരെ കൊണ്ട് പണിയിപ്പിക്കുക, എനിക്ക് സങ്കടം തോന്നുന്നു. 10 മണി വരെയൊക്കെ ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യനല്ലെന്നേ, ഇത് ദൈവം ഡിസൈൻ ചെയ്ത സിസ്റ്റമാ. ഇതിന് 8 മണിക്കൂറിനുള്ള കപ്പാസിറ്റിക്ക് ഉള്ളൂ, അങ്ങേറ്റൊരു 10 മണിക്കൂർ പോട്ടെ. നിങ്ങൾ ആരോട് പിണങ്ങണ്ട, കാരണം മുഴുവൻ സമ്പ്രദായം ഇങ്ങനെ ആയിപ്പോയി. അതെങ്ങനെയാ, മുഴുവൻ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. പക്ഷെ അതിന്റെ അടിയിൽ നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. കാരണം അറിയോ, മിസ്രയീമിൽ കിടന്ന ജനം നിലവിളിച്ചു, ദൈവമേ ഈ ഫറവോൻ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, കച്ചി തരുന്നുമില്ല, ഇഷ്ടിയെ കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യാനായിട്ട് പറയുന്നു. അവർ നിലവിളിച്ചപ്പോൾ ദൈവം രക്ഷകനെ അയച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു നിലവിളി ഉയർന്നാൽ യേശു വേഗം വരും എന്ന് എന്റെ ചിന്ത. യേശു വേഗം വരും. ഇവിടെ നിലവിളി ഒന്നും ഉയരാത്തോണ്ടാണ് കർത്താവ് വേഗം വരാത്തത്. ഇവിടെ നിന്ന് നമുക്കിതുവരെ നമ്മളങ്ങ് എൻജോയ് ചെയ്യും സിസ്റ്റത്തിന്റെ അകത്ത്. നമുക്കിതിപ്പോ അങ്ങ് ശീലമായി പോയി സിസ്റ്റം, നമ്മളങ്ങ് എൻജോയ് ചെയ്യുക. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടൊക്കെ ജോലി ചെയ്ത സമയത്ത് 6 മണിയെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലി പിന്നെ വർദ്ധിക്കുകയാണ്. 9 മണി വരെ ജോലി ചെയ്യുമ്പോഴത്തേന് പിന്നെ അവരവിടെ നിന്ന് ഫുഡൊക്കെ വരുത്തി, പിന്നെ അവിടെ ഒരു പരിപാടിയാണ്. അപ്പൊ നമ്മളും ആ സിസ്റ്റം അങ്ങ് എൻജോയ് ചെയ്യുന്ന ലെവലിലേക്കാണ് അവർ കാര്യങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത്. വേണേ പറയാം, 1.5 മണിക്കൂർ നിങ്ങൾ ക്രിക്കറ്റും കളിച്ചോളാൻ പറയും, 1.5 മണിക്കൂർ കളിച്ചാൽ 1 മണിക്കൂർ പണിയിപ്പിക്കും. അതാ വേറെ കാര്യം. ഞാൻ പറഞ്ഞ ഒരു കറപ്റ്റഡ് സിസ്റ്റത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം സഹോദരന്മാരെ. അതറിയാത്തിടത്തോളം കാലം നമുക്കൊരു ആത്മീയ സ്വാതന്ത്ര്യമില്ല. ഈ സിസ്റ്റം ഇങ്ങനെയാണ്, ഇതിന്റെ നടുവില് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്താണ്, ദൈവം നമ്മളെ എവിടെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് എവിടാക്കി, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്ത് ചെയ്തു, ആക്കി വെച്ചു. ഇപ്പൊ നമ്മൾ എവിടെയാ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ, ദൈവരാജ്യത്തിലാ. ആ ദൈവരാജ്യത്തിന്റെ അനുഭവമാണ് ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്നത്. കർത്താവിന്റെ മേശയിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് പങ്കെടുത്തു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരുടെ കൂടെ ഒരുമിച്ച് സംസാരിക്കുന്നു. ലോകത്തിൽ ഞാൻ അറിയോ, എപ്പോ പാലോചിച്ചെന്ന് ചോദിച്ചാൽ മതി, കോഫി ഡേ കയറി കോഫി കുടിച്ച് നമ്മൾ ഓർക്കാണ് ഭയങ്കര സ്നേഹമാണല്ലോ ഇവർക്കെന്ന്. അടുത്ത ദിവസം കാണാം നമുക്കെതിരെ ഒരു കംപ്ലൈന്റ് MD കൊടുത്തു. ലോകത്തിന്റെ സിസ്റ്റം അങ്ങനെയല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെന്ന് പറഞ്ഞ്. ഞങ്ങളുടെ ഓഫീസിൽ യാതൊരു പാരവും ഇല്ല, ഭയങ്കര സ്നേഹമാണ് എന്നുള്ള ഒരാരെങ്കിലും ഉണ്ട് കൈപൊക്കിക്കേ അവിടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ലോകത്തിന്റെ സിസ്റ്റം അതാ, എങ്ങനെ മറ്റുള്ളവനെ ചവിട്ടിത്താക്കണം, എങ്ങനെയും വലിയവനാകണം, എങ്ങനെയും കാശുണ്ടാക്കണം, എങ്ങനെയും അവന്റെ പൊസിഷൻ പോകരുത്. ദൈവരാജ്യം നേരെ തിരിച്ചാ. ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ, അവിടെ തന്നെത്താൻ താഴ്ത്തുക. എനിക്കവിടെ വലിയ ആളാകണ്ടെന്നേ, എനിക്കവിടെ വലിയവനാകണ്ടെന്നേ, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടായാൽ മതിയെന്നേ. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആത്മീയ ഗോളത്തിലും പലപ്പോഴും ഈ പിശാചിന്റെ സിസ്റ്റം പതിയെ കയറി വന്നിരിക്കുക. അല്ലെങ്കിൽ നോക്കിയാൽ മതി, നിങ്ങൾ ചാനലുകൾ കണ്ടാൽ മതി, GOD TV TBN ഒത്തിരി ചാനലുകളുണ്ട്. നോക്കിയാൽ കൃത്യം ഈ സൈറ്റാനിക് ഇൻഫ്ലുവൻസ് അതിൻ്റെ അത് കയറുന്ന കാണാൻ പറ്റും. എങ്ങനെന്നറിയോ, ഒന്ന്, നിരന്തരമായി പണം ചോദിക്കുക. പണം ചോദിക്കാത്ത ഒരു പ്രോഗ്രാം പോലും ഇല്ല. എന്നാൽ ഈ 365 ദിവസം നടത്തുന്നില്ല, ഒരു ദിവസം കാശ് ചോദിക്കാതെ പ്രോഗ്രാം നടത്തിയേക്കാം, പറ്റത്തില്ല അവർക്ക്. പല രീതിയിൽ ചെല്ല് പറയും, നിങ്ങളുടെ പോക്കറ്റിലെ വലിയ നോട്ടിടണം. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ. വേറെ ചെല്ല് പറയുന്നത് വണ്ടിക്കൂലി വെച്ചുള്ള ബാക്കിയെല്ലാം ഇടണം. മനുഷ്യനെ കച്ചവട ചരക്കാക്കുമെന്ന് പണ്ട് യൂത വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാ. മറ്റേ യൂത അല്ല, വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു, അവർ നിങ്ങളെ വാണിഭമാക്കും, നിങ്ങളെ കച്ചവടം ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള കാശടിച്ചു മാറ്റും എന്ന് യൂതാന്ന് പണ്ട് പ്രവചിച്ചെങ്കിൽ അതിപ്പോഴ ഇത്രയും വർഷങ്ങൾ അതില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇത്രമാത്രം കാശ് ഒരു ലജ്ജയും ഇല്ലാതെ ചോദിച്ചൊരു കാലഘട്ടം ക്രിസ്തീയ ചരിത്രത്തിലില്ല. ഇത്ര ലജ്ജയില്ലാതെ പണ്ടൊക്കെയാണെങ്കിൽ അങ്ങനെ ചോദിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ലജ്ജയില്ലാതെ കാശ് ചോദിക്കുക. എല്ലാവർക്കും 250 പ്രോജക്റ്റാണ്, എന്തുമാത്രം പരിപാടി എന്നറിയോ, അടുത്ത 2020 ഞങ്ങൾ യഹൂദന്മാരുടെ സുവിശേഷ വില ചെയ്യുന്നു, അങ്ങനെ കുറെ ആൾക്കാർ. ഞങ്ങൾ മുസ്ലിങ്ങളുടെ സുവിശേഷ വില ചെയ്യുന്ന ആൾക്കാർ. യഹൂദന്മാരും മാനസാന്തരപ്പെടുന്നില്ല, മുസ്ലിങ്ങളും മാനസാന്തരപ്പെടുന്നില്ല. പിന്നെ എന്നാ വേല ഇത്? ഞാൻ പറഞ്ഞത് പണം ആത്മീയവളത്തിലേക്ക് കയറ്റി വിട്ടിട്ട് പിശാജ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഒരാൾ ഈ സിസ്റ്റത്തെ നമ്മൾ തിരിച്ചറിയണം. ഒരു റിലീജിയസ് സിസ്റ്റം, രണ്ട് വലിയവരാകാനായിട്ട് ശ്രമിക്കുക, എന്തൊരു പരിപാടിയാ. ദൈവാലയത്തിലിരുന്ന് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നുള്ള പേരുള്ള സകലത്തിന് മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ് അന്തിക്രിസ്തു. അതിന്റെ നേച്ചർ എന്തറിയാമോ? ദൈവാലയത്തിലിരുന്ന് ദൈവമെന്ന് നടിച്ച് ദൈവത്തെക്കാൾ അധികം ഇന്ന് റെസ്പെക്ട് പിടിച്ചു പറ്റുന്ന നേതാക്കന്മാരുണ്ട്. നമ്മളും വണങ്ങി നിൽക്കാറ മുമ്പി ഞാൻ പറയട്ടെ, അപ്പോസ്തലനെ പൗലോസ് ഒരു സാധാരണക്കാരനായിരുന്നു. സാധാരണക്കാരുടെ കൂടെ ചെലവഴിക്കുന്ന സാധാരണക്കാരൻ. എപ്പോഴും ഹീസ് അവൈലബിൾ. പുള്ളിക്കാരനെ കാണണമെങ്കിൽ എവിടെ കാണും അറിയോ? ആ ടെന്റ് മേക്കിംഗ് ആണ് പുള്ളിയുടെ പരിപാടി. ആ വീടിന്റെ മോളി നോക്കിയാൽ മതി, പുള്ളി അവിടെ ഉണ്ട്, വേർത്ത് കുളിച്ച് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും. സഹോദര, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധാരണ മനുഷ്യൻ, സാധാരണക്കാരുടെ കൂടെ ജീവിക്കുക. അതാ പൗലോസ്. യേശു സാധാരണക്കാരുടെ കൂടെ ജീവിച്ചു, മുക്കോമാരുടെ കൂടെ, വെറും സാധാരണ മനുഷ്യരുടെ കൂടെ സഞ്ചരിച്ചു ജീവിച്ചു. അപ്പോസ്തലനായ പൗലോസും യേശുവും അപ്പോസ്തലന്മാരും അവരെല്ലാം സാധാരണ മനുഷ്യര്. അവരൊരിക്കലും, പക്ഷെ അവര് പത്രോസിന്റെ നേളടിച്ച രോഗികളെ സൗഖ്യമായി, നിങ്ങൾ ഓർക്കണം. പൗലോസിന്റെ റുമാൽ കൊണ്ടിട്ടപ്പോൾ ഭൂതം വിട്ടുപോയതാ. പക്ഷേ അവര് സാധാരണക്കാരുടെ സാധാരണക്കാരെ പോലെ. പക്ഷെ ഇന്ന് 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 വലിയ മെഗാ സ്റ്റാർസുകളാണ് ഉള്ളത് ആത്മീയ ജീവിതത്തില്. അവർ സ്റ്റേജിലേക്ക് കൃത്യസമയത്തേക്ക് കയറി വരുന്നു, ഷോ കഴിയുമ്പം ഇറങ്ങിപ്പോകുന്നു. സഹോര, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടില് ആ കെ പി സാന്ന് പറഞ്ഞ സഹോരന്റെ ആ ചർച്ചില്ല പോയേ. അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു, ഒത്തിരി ഞാൻ ചിന്തിച്ചു. പുള്ളി പറഞ്ഞു, പ്രസംഗമൊന്നുമല്ല, അതിന്റെ ഇടയ്ക്ക് മീറ്റിംഗ് ലീഡ് ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, നാം വെറും മനുഷ്യരാണെന്ന് നാം ഓർക്കണം. ഒത്തിരി ചിന്തിച്ചു. എന്തൊക്കെ ഐഡന്റിറ്റി ഉണ്ടായാലും ഏറ്റവും അവസാനം നാം തിരിച്ചറിയേണ്ട സത്യം, നാം വെറും മനുഷ്യരാ, വെറും മനുഷ്യരാ, ഒരു ശ്വാസം മാത്രമാ. പ്രഭാതമാവുമ്പോൾ വിരിയുകയും വൈകുന്നേരമാവുമ്പോൾ വാടിപ്പോയും ചെയ്യുന്ന പുല്ലിന് തുല്യമാ നാം, വെറും മനുഷ്യരാ. അത് ചിന്തിച്ചാ പിന്നെ നമുക്കൊന്നും പ്രശംസിക്കാനായിട്ടില്ല കേട്ടോ, നമുക്കൊന്നും അവകാശപ്പെടാനായിട്ടില്ല, നമുക്കൊന്നും പറയാനായിട്ടില്ല. ദൈവമേ, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് നിന്റെ കൃപയാ. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയെങ്കിൽ ദൈവമേ അത് നിന്റെ സഹായത്താല. സ്വരങ്ങളെ തിരിച്ചറിയണം. ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആ സിസ്റ്റം തിരിച്ചറിയണം. ഒരു സൈറ്റാനിക് സിസ്റ്റം, രണ്ട് സ്ട്രീമാണ് ലോകത്തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന്, ഒരു സൈറ്റാനിക് സിസ്റ്റം, അതാണ് അതിന്റെ പ്രത്യേകത. അത് അത് ഭയങ്കര വലുതാ. മറ്റൊന്നൊരു ചെറിയ ഒരു സ്ട്രീം വേറെ ഒഴുകുന്നുണ്ട്, എന്തെന്നറിയാമോ? അതാണ് ചർച്ച്. ചർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിനോമിനേഷൻ ഒന്നും ചിന്തിക്കരുത്. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ചെറിയ കൂട്ടം. രണ്ട് സ്ട്രീം ലോകത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് റെവലേഷനിലാണ് നമ്മളത് ക്ലിയർ ആയിട്ട് നമ്മളത് കാണുന്നത്. ഒന്ന് ഗ്രേറ്റ് ബാബിലോൺ, മഹദിയാം ബാബിലോൺ എന്നാണ് വചനത്തിൽ പറയുന്നത്. അതിനെ ഗ്രേറ്റ് എന്നാ പറയുന്നത്. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രൗഢിയുള്ള, വലിപ്പമുള്ള, പ്രശസ്തിയുള്ള ഒരു സിസ്റ്റം, ഗ്രേറ്റ് ബാബിലോൺ. മറ്റൊന്നൊരു ചെറിയ സ്ട്രീമാ. എന്താണെന്നറിയാവോ അതിന്റെ പേര്? ഹോളി സിറ്റി, ന്യൂ ജെറുസലേം, പുതിയ യെരുശലേം. അതിന് പറഞ്ഞവരാണ് ഹോളി സിറ്റി, വിശുദ്ധ പട്ടണം. മറ്റൊന്ന് ഗ്രേറ്റ് സിറ്റി, മഹദിയാം ബാബിലോൺ. രണ്ട് സിറ്റിയാ ലോകത്തില്, രണ്ടിടത്തി എന്നാണ് അവസാനിക്കുന്നത്. ഒന്ന് ഹോളി സിറ്റി ന്യൂ ജെറുസലേമിൽ അവസാനിക്കുമ്പോൾ, മറ്റൊന്ന് ഗ്രേറ്റ് സിറ്റി മഹദിയാ ബാബിലോൺ. നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങളെ ആ ഒരു കാര്യം കുറച്ചും കൂടെ നിങ്ങൾ നടുത്തറിയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. റെവലേഷൻ ചാപ്റ്റർ 17. അതിന്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഒന്ന് വായിക്കാം. കണ്ടോ, ശ്രദ്ധിച്ചേ, ഭൂവാസികളെ മുഴുവൻ തന്റെ വേശ്യാവൃത്തി കൊണ്ട് മത്തരാക്കിയ മഹദിയാം ബാബിലോൺ, ലോകത്തിലുള്ള ഈ ഭൂമിയിലുള്ള ആൾക്കാരെ അവരെ കറപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. എങ്ങനെ കറപ്റ്റ് ചെയ്യുന്നറിയോ? അതെ, നേരത്തെ പറഞ്ഞത്, മീഡിയയിലൂടെ കറപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് മാറ്റി അവനെ എവിടെയെങ്കിലും കൊണ്ട് ഒപ്പിക്കുക, അത് അസിസ്റ്റത്തിന്റെ പേര്. അത് പിശാചാണ് അസിസ്റ്റത്തിന്റെ പുറകിൽ. ഭൂവാസികളെ മുഴുവൻ തന്റെ വേശ്യാവൃത്തി കൊണ്ട് മത്തരാക്കിയ ഗ്രേറ്റ് ബാബിലോൺ, മഹദിയാം ബാബിലോൺ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ജീവിക്കുന്നത് ഒരു വല്ലാത്ത ലോകത്താണ്. നാം ജീവിക്കുന്ന ലോകം ഒരു വല്ലാത്ത ലോകമാണ്. സംശയം ഉണ്ടെങ്കിൽ രാവിലെ ടൈംസ് ഓഫ് ഇന്ത്യയും ഡെക്കാൻ ഹെറാൾഡും എടുത്താൽ മതി, അല്ലെ മലയാള മനോരമ. നിങ്ങൾക്ക് ഹൃദയത്തിൽ വിഷമമില്ലാതെ അത് അടച്ചു വെക്കാൻ പറ്റത്തില്ല. പത്രം വായിച്ച് സന്തോഷം കിട്ടിയ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞേ? ഓരോ പ്രാവശ്യം പത്രം വായിക്കുമ്പം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു കാര്യം അറിയാവോ? ഈ ലോകത്തിൽ എത്ര സാധാരണക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ആത്മീയരൊന്നുമല്ല, എങ്ങനെ ജീവിക്കും ഈ ലോകത്തൊന്ന്? കാരണം ഓരോ ദിവസം വാർത്ത അങ്ങനെയാണ്, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വാർത്തകൾ ലോകത്ത് കടന്നുകൊണ്ടിരിക്കുക. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ലേ പറയുന്നത്, നിങ്ങളല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓരോ ദിവസവും മനുഷ്യന്റെ ക്രൂരത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പണത്തിനു വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും, ആരെയും വിൽക്കും. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം, പണത്തിനു വേണ്ടി ആരെയും വിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ ജഡീക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തക്രമവും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. പിശാച് അവിടെ പണ്ടൊരു ദൈവദാസം പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഏതെങ്കിലും അവൻ്റെ ഒരു ചെറിയ പാമ്പായിരുന്നു, പക്ഷേ ഈ 2000 വർഷം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 6000 വർഷത്തെ മനുഷ്യരാശിയുമായുള്ള ബന്ധത്തിൽ അവസാനം പറയുകയാണ്, അവൻ 7 തലയും 10 കൊമ്പുമുള്ള ഒരു വലിയ ഒരു ഡ്രാഗണായി മാറി, മഹാസർപ്പമായി മാറി. റെവലേഷൻ 12 7 തലയും 10 കൊമ്പുമുള്ള മഹാസർപ്പം. അവൻ ലോകത്തിലുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത്രമാത്രം അക്രമമുള്ളത്, അനീതിയുള്ളത്, മ്ലേച്ഛത വർദ്ധിച്ചു വരുന്നത്. അമേരിക്കയിൽ എങ്ങാണ്ടല്ലേ ഒരു സ്ഥലത്ത് മരിജുവാന എങ്ങാണ്ടോ ഇതാക്കിയത്, ലീഗലിയാക്കിയല്ലേ ഏതോ സ്റ്റേറ്റില്, അതിന്റെ പരസ്യം വരാൻ തുടങ്ങിയെന്ന് ഞാൻ എവിടെയോ വായിച്ചത്. ആലോചിക്കും, ഞാൻ പറഞ്ഞത് ഇങ്ങോട്ടേക്കാ പൊക്കോണ്ടിരിക്കുന്നത്, കുറച്ച് കഴിയുമ്പം എല്ലായിടത്തും ലീഗലാവും, ഓരോ കാര്യങ്ങളും ലീഗലായിക്കൊണ്ടിരിക്കും. നിയമപരമായിട്ട് ഈ മ്ലേച്ഛത അംഗീകരിക്കപ്പെട്ടിരിക്കുക. UK അവരും പുതിയ ഇത് കൊണ്ടുവന്നു, മോശമായ കാര്യങ്ങൾ പിള്ളേരും കണ്ടോട്ടെ, നല്ലതവരെ പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്ന്. ഇവിടെ മോശമായ കാര്യം കണ്ടപ്പോ ഞാൻ നല്ലതിലേക്ക് പോവോ? ഞാൻ പറഞ്ഞത് ഗവൺമെന്റുകളാ. ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റിനെ മുഴുവൻ, അതായത് ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പം ദാനിയേല് ഒരു കാഴ്ച കാണുന്നുണ്ട് വരാൻ പോകുന്ന കാലങ്ങള്, അതുപോലെ നെബുക്കദ്നേസറും കാണുന്നുണ്ട്. നെബുക്കദ്നേസർ കാണുമ്പോ എങ്ങനെ അറിയാവോ? ഒരു വലിയൊരു ബിംബം, അതിന്റെ തല സ്വർണം കൊണ്ട്, ഒരു ബിംബമാകണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൗഢി, പിന്നെ വെള്ളി കൊണ്ട്, ഇരുമ്പ് കൊണ്ട്, ഒരു 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 ബിംബം കണ്ട്. നിങ്ങൾ ദാനിയേൽ പ്രവചനം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. പക്ഷെ ദാനിയേൽ കാണുമ്പോ എങ്ങനെ കാണുന്നറിയോ? ഇതേ കാര്യം തന്നെ ദാനിയേലിനെ ദൈവം കാണിക്കുക. എങ്ങനെ കാണുന്നറിയോ? മൃഗം, പുള്ളിപ്പുലിയെ പോലൊരു മൃഗം, സിംഹത്തെ പോലൊരു മൃഗം, കരടിയെ പോലൊരു മൃഗം എന്ന് പറഞ്ഞാൽ ഈ ലോക രാജ്യങ്ങൾ അധികാരങ്ങളെല്ലാം മൃഗത്തെ പോലെ, അതിന്റെ സ്വഭാവം മൃഗത്തിന്റെ സ്വഭാവമാണെന്ന് കാണിച്ചു കൊടുത്തെ. നെബുക്കദ്നേസരെ കാണിച്ചപ്പോ അവന് മനസ്സിലാവത്തില്ല. അവനെ അവനെ അതിന്റെ പ്രൗഢി കാണിച്ചു ദൈവം ദർശനം കാണിച്ചപ്പം. ദാനിയേലിനെ കാണിച്ചപ്പം യഥാർത്ഥ ഈ ഗവൺമെന്റുകളുടെ സ്വഭാവം കാണിച്ചു. എന്താ അറിയോ? മൃഗത്തിന്റെ സ്വഭാവമാണ്. മനുഷ്യനെ കടിച്ചുകയറാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു ഭരണത്തിന്റെ തൊട്ടുമുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആരെന്നറിയാവോ? അന്തിക്രിസ്തുവിന്റെ ഭരണം. ലോകത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത വലിയൊരു കഷ്ടം. ഹിറ്റ്ലർ അന്തിക്രിസ്തുവിന്റെ മുമ്പിൽ ഒരു ശിശുവാ. മുസോളിനി അന്തിക്രിസ്തുവിന്റെ മുമ്പിൽ ഒരു ശിശുവാ. കാരണം അത്രമാത്രം കൊടും ക്രൂരത വരാൻ വേണ്ടി പോവുക. അവൻ മുഴുവൻ പേരെയും കൺട്രോൾ ചെയ്യും. അന്തിക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്, ഹി വിൽ കൺട്രോൾ എവരിബഡി, എവരിബഡി. കഴിഞ്ഞ ദിവസം അവരുമാരെ നാട്ടിൽ പോയപ്പോഴത്തേന് പറഞ്ഞു, വണ്ടി ഓടിക്കരുത്, പോലീസുകാരൊന്നും കാണത്തില്ല, പക്ഷെ എവിടെ എവിടെയും ക്യാമറ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആന്റി ക്രൈസ്റ്റ് ഭരിക്കുമ്പം അവൻ എല്ലാവരെയും കൺട്രോൾ ചെയ്യും. കാരണം നമ്മൾ തന്നെ ക്യാമറ വെച്ച് കൊടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ ഇപ്പൊ പുതിയതുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ക്യാമറ വെച്ചോ, എന്നിട്ട് പോലീസിന്റെ ഇതുമായിട്ട് കണക്ട് ചെയ്തോ, എന്ത് പ്രശ്നമുണ്ടോ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അവർ പറയുന്നത്. അനങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ അന്തിക്രിസ്തു ഭരിക്കാൻ പോകുന്നേ. അത് മാത്രമല്ല, ഇടയ്ക്ക് അവനെ നമസ്കരിക്കാൻ വേണം. അവനെ നമസ്കരിക്കാത്തവരെ അടിമയായി കൊണ്ടുവന്ന അടിമയായി പോവും, വാളാൽ കൊല്ലുന്നവൻ വാളാൽ പോവും. അവൻ എല്ലാവരെയും അടിമയാക്കും. പിന്നെ ഞാൻ വിചാരിക്കുന്ന അവൻ അവൻ വിഗ്രഹം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. എന്റെ മുമ്പിൽ നമസ്കരിക്കണം, എന്റെ ഒരു ചിന്ത കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നമസ്കരിച്ചാൽ മതി എന്നായിരിക്കുന്നു. ഈ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റം മുഴുവൻ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ മോഡിഫിക്കേഷൻ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടവൻ ഞെട്ടിപ്പോയി. ഇത്രയും നീളമുള്ള ഒരു പെൻഡ്രൈവ് 32 GB, ഞാനിങ്ങനെ തല കറങ്ങി താഴെ പോയി. ദൈവമേ, 32 GB, ഇത്രയും ചെറിയൊരു പെൻഡ്രൈവ്, ഇത്രയും എങ്ങനെ കൊള്ളു? പണ്ടാണ് വലിയ ബോക്സ് പോലിരുന്ന സാധനം, ഇത്രയും ഇതിന്റെ 32 GB ഇപ്പൊ കൊള്ളുന്ന പെൻഡ്രൈവ്. അതിനൊക്കെ കൊള്ളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടത് അത്രേ ഉള്ളൂ ഒരാളുടെ. ഞാൻ പറഞ്ഞത് ആന്റി ക്രൈസ്റ്റ് മുഴു ലോകത്തെയും ഭരിക്കാൻ പോവുക. അവൻ മുഴുവൻ പേരെയും കൺട്രോൾ ചെയ്ത് എങ്ങനെ അറിയാമോ? അവൻ ആ സെറ്റാനിക് സിസ്റ്റത്തിലാ. ഇനി അത് മാത്രമല്ല, ആൾക്കാരെ വഞ്ചിക്കുമെന്ന് പറഞ്ഞു. അതാ എനിക്ക് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം. പിശാചിന്റെ ഏറ്റവും വലിയ പരിപാടി വഞ്ചനയാ സഹോദരങ്ങളെ. അവൻ വഞ്ചിക്കുകയാണ് അവന്റെ സ്വഭാവം. ഭൂവാസികളെ വഞ്ചിച്ച മൃഗം എന്നെഴുതി വെച്ചിരിക്കുന്നേ. എങ്ങനെയാ വഞ്ചിക്കുന്നേ? നല്ല കാര്യങ്ങൾ പതിയെ 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 അവൻ കൊണ്ട് മോശമാക്കി തീർക്കും. അതാണ് ഈ വഞ്ചന എന്ന് പറഞ്ഞ. നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷേ അത് പതിയവൻ മോശമാക്കും, മോശമാക്കും. അങ്ങനെ അവൻ വഞ്ചിക്കുന്നേ. നമ്മളെ മുഴുവൻ ഈ സിസ്റ്റത്തിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമോ പിശാചിന്റെ, ഈ വേൾഡ്ലി സിസ്റ്റത്തിനകത്ത് കൊടുക്കാനായിട്ട്. ഓഫീസിൽ പോകണ്ടല്ലോ നിങ്ങൾ കേൾക്കുന്നേ, ഏത് മൊബൈലാ ഇത്? എന്തെന്നറിയോ? എല്ലാവരും കോമ്പറ്റീഷനാ. മൊബൈൽ നല്ലൊരു മാന്യമായ മൊബൈൽ വേണം, വേണ്ടതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇടക്കിടക്കിടക്കിടക്ക് മൊബൈൽ മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്നറിയോ? അവൻ നമ്മളെ ഈ സിസ്റ്റത്തിനകത്ത് കൊടുക്കുക. ചിന്തിച്ചോണം ബ്രദറെ, ഇന്നത്തെ കാലത്തുമെല്ലാം പറയാൻ കൊള്ളാവോ? കാരണം ടെക്നോളജി ബൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന്. ഞാൻ പറഞ്ഞത് മൊബൈൽ മേടിക്കാൻ നല്ല കേട്ടോ, ഞാൻ ഈ പറയുന്നത്. അതിന്റെ അടുത്തവൻ അടുത്ത ഭയങ്കര സെറ്റപ്പുള്ള മൊബൈൽ മേടിക്കുക. വാട്സപ്പിൽ ഇല്ലെങ്കിൽ നാണക്കേട് പോലെ ആൾക്കാർക്ക്. ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇവൻ ആരുടെ ആദാമിന്റെ കാലത്ത് ജീവിച്ചിരുന്നതിനാണോന്നാ ചോദ്യം. ഇമെയിൽ ഐ ഡി ഇല്ലാത്തവനെ പിന്നെ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഞമ്മൾ ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ നമുക്ക് മാന്യമായി നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ സിസ്റ്റം മുഴുവൻ നമ്മളെ കൊടുക്കാനുള്ള ഒത്തിരി പരിപാടികൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതിന്റെ അകത്ത്. എങ്ങനെങ്കിലും നെറ്റിന്റെ അകത്ത് കയറിയാൽ അതിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അത് നെറ്റാ. ഞാനാണ് ഇടയ്ക്ക് M4മാരിക്കകത്ത് കയറും ചില കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട്. അത് ലാസ്റ്റ് നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ്, There are so many suggestions, why are you logging out? പിന്നെ നമ്മൾ എടുക്കുക. എനിക്ക് മനസ്സിലായി ഇവന്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നമ്മളെ ഇതിന്റെ അകത്തുനിന്ന് എന്ത് ചെയ്യരുത്, വെളിവിടരുത്. പ്രത്യേകിച്ച് പിള്ളേരെ ഇത് കയറി പിടിച്ചിരിക്കുക ചെറുപ്പക്കാരെ എന്ന് പറഞ്ഞാൽ ഇവൻ ഇത് വിട്ട് വേറെ കാര്യം ചിന്തിക്ക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് ഇല്ല കേട്ടോ. ചിന്തിക്കാനായിട്ട് നമ്മളെ ലോകം സമ്മതിക്കുന്നത് കാരണം ഇവൻ ചിന്തിച്ചാൽ ദൈവമേ ഞാൻ ഒരു ദിവസം മരിക്കുമല്ലോ, യേശു വരുമല്ലോ, അങ്ങനെയാണ് ഇങ്ങനെ പോയാ പോരല്ലോ, ഇത്രയും ചിന്തിച്ചാൽ അവൻ രക്ഷപ്പെടും. പക്ഷെ ഇവന് ചിന്തിക്കാൻ ഗ്യാപ്പ് കൊടുക്കത്തില്ല. എന്നറിയോ, അവനെ ഇതിന്റെ അകത്ത് കുടുക്കിയത് ഇന്റർനെറ്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയാൽ മൊബൈലിനകത്ത്, മൊബൈലിനകത്ത് ഫേസ്ബുക്കിന്റെ അകത്ത് അടിച്ചടിച്ച് എന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്ത് ചെയ്തു, അടുത്തിലോട്ട് കയറി. ഞാൻ പറഞ്ഞത് ഇതിന്റെ അകത്ത് ഇങ്ങനെയായിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞു, അതായത് ഒരു 15 സൈറ്റ് എങ്കിലും ഓപ്പൺ ചെയ്താലേ നമുക്കൊരു സന്തോഷമുള്ളൂ. ഒരു സൈറ്റ് ഒന്നും ഞാൻ ഒരു 3-4 സൈറ്റ് ഒക്കെ നോക്ക്, അറ്റ് എ ടൈം 15 സൈറ്റ് ക്ലിക്ക് 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 ക്ലിക്ക്. കാരണം നമ്മളിങ്ങനെ നമ്മളൊന്നും വിചാരിക്കുന്ന പറഞ്ഞ ഇതെല്ലാം ഇത്ര ഒരു ഇത്രയും ഇൻഫർമേഷൻ ഒറ്റയടിക്ക് നമ്മുടെ തലയ്ക്കകത്തോട്ട് ജാം ചെയ്യാൻ നോക്കുക, അതിനനുസരിച്ച് ആൾക്കാർ വാലിയൻ്റെ കഴിച്ചോണ്ടിരിക്കുക. മനസ്സിലായില്ലല്ലേ? ഉറക്കഗുളിക, ഡിപ്രഷൻ, BP മരുന്നാണ് ലോകത്തിലെ ഏറ്റവും ചെലവുള്ള മരുന്ന്. ഞാൻ പറഞ്ഞത് ആൾക്കാർ പ്രഷറില്ല, റിലേഷൻഷിപ്പ് ഇല്ല. ഞാൻ പറയട്ടെ, ഒരു വെർച്വൽ റിലേഷൻഷിപ്പ് നിൽക്കത്തില്ല കേട്ടോ. ഒന്നുകൂടെ ഞാൻ തുറന്നു പറയാം, നമ്മൾ ഫേസ്ബുക്ക് വഴിയും അതുവഴി നടക്കുന്ന ഒരു വെർച്വൽ റിലേഷൻഷിപ്പും ഒരിക്കലും അത് നിലനിൽക്കത്തില്ല. സൗരങ്ങളെ അടുത്ത് കണ്ടെന്ന് സംസാരിക്കുന്നു, ഫേസ് ടു ഫേസ് സംസാരിക്കുക, ഹൃദയം തുറന്ന് സംസാരിക്കുക. നമ്മുടെ ചിരി അവര് കാണട്ടെ, നമ്മുടെ എക്സ്പ്രഷൻസ് അവര് കാണട്ടെ, നമ്മുടെ ഹൃദയത്തിന്റെ ഭാവം അവര് മനസ്സിലാക്കട്ടെ. തുറന്ന് സംസാരിക്കുക സോര, തുറന്ന് സംസാരിക്കുക. ഇതിന്റെ അകത്തൂടെ ലോകത്തിലുള്ള എല്ലാവരുമായിട്ട് റിലേഷൻഷിപ്പ്. എനിക്ക് 5000 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, ഞാൻ അടുത്ത അക്കൗണ്ട് തുടങ്ങിയിരിക്കുക. ചുരുക്കം പറഞ്ഞുണ്ടല്ലോ, ഈ 5000 ബന്ധമില്ല, ഒരാളുമായിട്ടെങ്കിലും ഒരു നല്ല ആത്മബന്ധം ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആത്മാർത്ഥത്തോട് ചോദിക്കട്ടെ, എത്ര പേരുമായിട്ട് നമുക്ക് ഹൃദയം തുറന്നുള്ള ബന്ധമുണ്ട്? ഞാൻ പറയാം എത്ര പേരുമായിട്ടുണ്ടെന്ന്. നമ്മൾ കാണുന്ന, ഹൃദയം തുറന്ന് സംസാരിക്കുന്ന അവരുമായിട്ട് ഹൃദയം തുറന്ന ബന്ധമുണ്ട്, അല്ലാത്ത ആരോടും ബന്ധമില്ല. പിന്നെ ഇടയ്ക്ക് മെസ്സേജ് വരും കേട്ടോ, ഒരു ആക്സിഡന്റ് പറ്റിയൊരു മെസ്സേജ് വരും, ഐ എം റിയലി സോറി ഡാ. അവൻ പറഞ്ഞ് അവിടെ ഇരിക്കുക, അവൻ്റെ ഒരു മെസ്സേജ് ആവും എളുപ്പമല്ലേ, ഐ എം റിയലി സോറി ഡാ, ഇങ്ങനെയൊക്കെ നിനക്ക് വന്നല്ലോ. സോരങ്ങളെ, നേരെ മറിച്ച് ഹൃദയം തുറന്ന ബന്ധമാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ കത്തും, അവൻ പ്രാർത്ഥിക്കും, അവൻ ഓടി വരും. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും എല്ലായിടത്തും ഓടി ചെല്ലാൻ പറ്റില്ല, എങ്കിലും അറ്റ്ലീസ്റ്റ് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. അതാ ഹൃദയം തുറന്ന ബന്ധം എന്ന് ഞാൻ പറഞ്ഞേ. നമുക്ക് 1000 പേരുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ ചുരുക്കം പറഞ്ഞുണ്ടല്ലോ, മനുഷ്യൻ ഏകനാ. ഒത്തിരി പേരുടെ നടുവിലുള്ള ഒറ്റയന്മാരുടെ കൂട്ടം എന്ന്, ആൾക്കൂട്ട നടുവിൽ തനിയെന്ന് പറഞ്ഞ പോലെ ആരുമായിട്ടും ഹൃദയം തുറന്ന് ബന്ധങ്ങളില്ലാതെ പോയി നോക്ക്. സൗരങ്ങളെ, നമുക്ക് ഈ ദിവസങ്ങളിൽ പരിശീലിക്കാം, നമുക്ക് ബന്ധങ്ങൾ നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഈ സിസ്റ്റത്തിന്റെ അകത്ത് നിന്റെ കിടന്ന് കുടുങ്ങരുത്, ഈ പെട്ടിക്കകത്ത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇനി ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ എന്തായി, നേരെ ചാനലിലോട്ട് നമ്മൾ കയറി. എത്ര ചാനലുകളാണ്, ആരോ പറഞ്ഞ പോലെ ഇത് 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 ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്തോണ്ടിരിക്കുന്നല്ലാതെ ഇത് ഒരെണ്ണം സ്വസ്ഥമായിട്ട് കാണുന്ന പോലും ഇല്ല. ഒരെണ്ണം ക്ലിക്ക് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അന്നേരം അടുത്ത ചാനലിലേക്ക് പോകും, അവിടെ നിന്ന് അടുത്തിടത്തോട്ട് പോകും, പിന്നെ മീറ്റിംഗ് അവിടെ ആദ്യത്തോട്ട് വരും. ഒരു പ്രോഗ്രാം സ്വസ്ഥമായിട്ട് പോലും കാണുന്നില്ല. അതുകൊണ്ട് അവരൊരു പരിപാടി ചെയ്യുന്നറിയോ, അവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്കറിയാം പരിപാടി, അതുകൊണ്ട് അഡ്വർടൈസ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് ഇടുക. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെന്റ് കാണുക, അപ്പുറത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അഡ്വർടൈസ്മെന്റ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇത് മാത്രം കണ്ടുകൊണ്ടിങ്ങനെയിരിക്കുക, അവർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു മായാലോകത്തിൽ ആൾക്കാർ ജീവിക്കുക, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോവാ, അതാ അതിൻ്റെ ഒരു കാര്യം. ഹൃദയം തോന്നു സംസാരിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് സമയമില്ലെന്ന്, മക്കളോട് സംസാരിക്കാൻ അമ്മയപ്പന്മാർക്ക് നേരമില്ല, കാരണം അവര് ക്ലിക്കിങ്ങനല്ലേ. അവരെ ഒന്ന് വിളിച്ചൊരു ആത്മീയ കാര്യം പറയാനായിട്ട്, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് നമ്മുടെ മക്കളെ വിളിച്ചിട്ട് ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്? പിന്നെ ഭർത്താക്കന്മാരൊരു ഒരു സേഫ് ഗെയിം കളിച്ചിരിക്കുകയാണ്, സഹോദരിമാരല്ലേ വീട്ടിലുള്ള, അവരതൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. അവർക്ക് ഇന്നിട്ട് നേരെ അവര് ജോലിയും കയറിയാടിയും, കാരണം അവർക്കൊട്ട് പറയാൻ നേരമില്ല. പിന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമുക്കിവിടെ സൺഡേ സ്കൂളും നല്ല സഹോദരങ്ങളും ഉള്ളതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വചനം കേൾക്കുന്നു, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ നെബിനോടും ഒക്കെ കൃപയോടും ഓരോ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയും, ആ എന്നെ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ആ ആന്റി ഇങ്ങനെ പറഞ്ഞു, അവരിടയ്ക്ക് പറയാറുണ്ട്. എനിക്ക് ഐ എം റിയലി താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ദാറ്റ്. കാരണം നമുക്ക് സൺഡേ സ്കൂൾ ഉള്ളതുകൊണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ഞാൻ പറഞ്ഞു വി ഹാവ് ഗുഡ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് ദേ ആർ ഗോഡ്ലി.
ഞാൻ പറഞ്ഞത് സ്വരങ്ങളെ, ഞാൻ
പറഞ്ഞു ഇത് ഈ വെർച്വൽ വേൾഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു സാധാരണ മനുഷ്യരായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ടൊന്ന് സമയമെടുക്കുക. ഒരു പാസ്റ്ററെ കുറിച്ച് ഇങ്ങനെ ഞാൻ ഇപ്രകാരം വായിച്ചു, അദ്ദേഹം ഇതുപോലെ തന്നെ ഇങ്ങനെ ഓടി നടന്ന് ഭയങ്കര പരിപാടിയൊക്കെ ലാസ്റ്റ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയി, വേറെ ലോകത്ത് ജീവിക്കുന്ന പോലെ ആയിപ്പോയി. അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. കാരണം പുള്ളി പറയുകയാണ് ഈ പാസ്റ്റർ അഭിനയമാണ്, എല്ലാവരുടെയും മുമ്പിൽ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ചിരിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം പറയുകയാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വരം മാറി, ഒരു പ്രത്യേക ട്യൂണായി, പ്രത്യേക രീതിയായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പോലും അറിയാമല്ലോ അദ്ദേഹം ആരാണെന്ന്, ആരോ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു. അദ്ദേഹം പറയുകയാണ് എല്ലാ പരിപാടിയും നിർത്തി, പാസ്റ്റർ പണിയെല്ലാം നിർത്തിയിട്ട് പുള്ളി എഴുതിയിരിക്കുകയാണ്, ഞാൻ ബുക്കിന്റെ അത് വായിച്ചു. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, നേരെ ഒരു നടക്കാൻ വേണ്ടി പോയി, ഒരു അരുവി കണ്ടു, അവിടെ അതിന്റെ അടുത്തിരുന്നു, കാല് വെള്ളത്തിലിട്ടൊന്ന് കളിച്ചു, മീൻ പിടിച്ചു, അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം നോർമലായത്. ഞാൻ പറഞ്ഞത് നമ്മളൊരു നോർമലാകണമെന്ന് ഞാൻ ഈ പറഞ്ഞു തന്നേ. മീഡിയക്കകത്ത് അങ്ങ് കുടുങ്ങിപ്പോകരുതേ, ചാനലുകൾ മാറ്റി മാറ്റി ഫ്ലിപ്പ് ചെയ്ത് അതിൻ്റെ അകത്തായി പോകരുതേ. ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നു, വീട്ടിൽ ചെന്നപ്പോഴത്തേന് എന്നെ കണ്ട ഒരു ഏതോ ഒരു ഇത് കണ്ടോണ്ടിരിക്കുക, ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചെന്നു, ബാബാ ഇരുത്തി, പിന്നെയും കണ്ടോണ്ടിരിക്കുക, ഇടയ്ക്ക് എപ്പോഴാ വന്നേ, പിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. വീട്ടിലെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ. ഞാൻ പറഞ്ഞ സോരങ്ങൾ നമ്മുടെ വീടുകളിലെങ്കിൽ ഈ ഗതികേട് വരരുത്. ഓഫ് ചെയ്യുക, ഓഫ് ചെയ്ത് നോക്ക്, മനുഷ്യരൊന്ന് ഹൃദയം തുറന്ന് സംസാരിക്കട്ടെ. കാരണം ഈ ഇത് എന്നാ അറിയോ കുഴപ്പം, അറിയോ ഈ സാധനം ആ സമയം തീർന്നു പോയ പിന്നെ സീരിയൽ കാണത്തില്ല, അതിന്റെ ടെൻഷനില്ല. ഞാൻ പറഞ്ഞത് മനുഷ്യരെ വാല്യൂ ചെയ്യ്, മനുഷ്യരെ ഒന്ന് കണ്ട് മുഖാമുഖം ഹൃദയം തുറന്ന് സംസാരിക്ക്, അവരുടെ പ്രശ്നങ്ങളൊന്ന് കേക്ക്, അവരോട് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് തുറന്നു പറ, ഒരു രണ്ട് തമാശയൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് ചിരിക്ക്. ഞാൻ പറഞ്ഞ ഫ്രീ ആവും, നമ്മള് ഒത്തിരി ഫ്രീ ആവും. ആത്മീയല്ലേ ഞാൻ ഈ പറഞ്ഞേ, ഒന്ന് മനുഷ്യരാകുക എന്നുള്ളൊരു കാര്യമാ. പിശാച് മനുഷ്യനെ മുഴുവൻ ഈ സിസ്റ്റത്തിനകത്ത് കുടുക്കിയിട്ടിരിക്കുക, തലച്ചകത്തിതല്ലാതെ വേറൊന്നുപോലും ചിന്തിക്കാൻ അവന് സമയമില്ല, നിത്യതയെ കുറിച്ച് ചിന്തിക്കുവാൻ അവന് സമയമില്ല. അവൻ എന്തേലും കാര്യത്തിൽ ഇരുന്നിന്റെ അകത്ത് കുടുക്കിയിട്ടിരിക്കുക. ഗെയിംസ് നല്ല കാര്യമാ, പക്ഷെ കുഴപ്പമാണെന്നറിയോ, 8 മണിക്കൂർ ഇതിന്റെ മുമ്പ് ഇത് കാണാതിരിക്കുന്ന കുഴപ്പം. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു, കളിച്ചാൽ നമുക്ക് മാക്സിമം കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ നമ്മൾ നിർത്തുമല്ലോ, ആരോഗ്യം ഉണ്ടാവും. പക്ഷെ ഇത് ഇത് 8 മണിക്കൂർ ഇതിന്റെ മുമ്പ് ഇരുന്ന് വെറുതെ കൈയടിക്കുക, അവൻ കാശ് വേറെ ആൾക്കാരുടെ വെച്ച് അവൻ സെറ്റ് വെച്ച് കളിക്കുക, അവൻ ബോംബെ അണ്ടർവേൾഡുമായിട്ട് ബന്ധപ്പെട്ട് അവൻ കാശ് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക, അവനാണ് കളി തീരുമാനിക്കുന്നത്, നമ്മൾ ഇവിടുന്ന് കൈയടിക്കാനും. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, പിശാജ് ഇതിന്റെ പിന്നെ പിശാജിനെ ആരും കാണുന്നുമില്ല. ഈ വെർച്വൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ കുടുങ്ങി, നമ്മൾ പിശാചിനെ ഇതിന്റെ അകത്ത് കാണാതെ പോവാ. അവൻ നമ്മളെ ദൈവത്തിൽ നകറ്റി, കുടുംബ ബന്ധങ്ങൾ അകറ്റി, മക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നകറ്റി, അവൻ നമ്മളെ തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അവ ഞാൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം, മഹദിയ ബാബിലോൺ അവിടേക്ക് നമ്മൾ വായിക്കുമ്പോഴത്തേന് എന്താ പറയാ അതിന്റെ പ്രത്യേകത, ബിസിനസ് വേൾഡ്. ഞാൻ പണ്ട് ഈ നെസ്ലേയുടെ ഒരു കമ്പനി വർക്ക് ചെയ്താ, നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ വർക്ക് ചെയ്താ. അപ്പൊ അവര് ഫ്രീ കൊടുക്കുന്ന സമയം എനിക്കറിയാം, ഫ്രീ വരുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാവോ, ഫ്രീ വന്നാൽ അതിന്റെ അർത്ഥം റേറ്റ് കൂടിയെന്ന് അതിന്റെ അർത്ഥം. നമുക്ക് ഭയങ്കര സന്തോഷം, ഓ ഈ പ്രാവശ്യം ഒരു ബോട്ടിൽ ഫ്രീ കിട്ടി, പിള്ളേർക്കാണ് വെള്ളം കുടിക്കാൻ ബോട്ടിലില്ലായിരുന്നു. നിങ്ങൾക്കറിയാവോ അതിന്റെ 2.5 കാശ് അവന് ഈടാക്കുന്നേ. കാരണം ഈ വില കൂട്ടുമ്പോൾ വിലയിൽ ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കാനുള്ള തന്ത്രമാണ് കമ്പനികളുടെ ഫ്രീ കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, അവർ നമ്മളെ നമുക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയാണോ അവർ സാധനം വയ്ക്കുന്നത്? അടുത്ത പ്രാവശ്യം ഫ്രീ കാണത്തില്ല, പക്ഷെ വില അതുപോലെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിരിക്കും. ഇതാണ് ബിസിനസിന്റെ തന്ത്രം. ഞാൻ അവിടെ വർക്ക് ചെയ്തപ്പം അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്, ഇപ്പൊ ഫ്രീ വന്നാൽ ഓർത്താൽ മതി, റേറ്റ് കൂടിയിട്ടുണ്ട് എന്റെ കൂട്ടത്തി. അല്ലെങ്കിൽ വിൽക്കാത്ത സാധനം എന്ത് ചെയ്യുന്ന അറിയാവോ, അത് ഏതെങ്കിലും ഫ്രീ കൊടുക്കും. വിൽക്കാത്ത സാധനം അവിടെ കിടന്ന് ബൂത്ത് കിടക്കുന്ന സാധനമായത് ഇതെങ്ങനെയും ഒന്ന് ചെലവായി പോകട്ടെന്ന് കരുതി. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കടയില് എന്നാ പകുതി വിലക്ക് ഈ ക്രീമുകൾ ഫ്രീ. ആൾക്കാരെല്ലാം ഓടിപ്പാഞ്ഞ് നോക്കിയാൽ എത്ര 200 ഗ്രാമോ എന്നാ 1/2 കിലോ എന്നാ ഭയങ്കര ഈ ക്രീമുകൾ പകുതി വിലയ്ക്ക് കൊടുക്കുക. ഓടിച്ചെന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, 3 മാസമേ ഉള്ളു എക്സ്പയറി, അതാ അവന്മാര് കൊടുത്തേ. ഇത് 2 വർഷം ഉപയോഗിക്കേണ്ട സാധനമാ. നമ്മളിതൊന്നും അറിയുന്നില്ല, നമ്മൾ ഫ്രീ കാണുന്നതിന്റെ പറയോ ഓട്ടവാ നമ്മള്. സൗരന്മാരെ ഞാൻ പറയട്ടെ, ഈ സിസ്റ്റത്തിനകത്ത്. അതിൻ്റെ അകത്ത് ഫ്രീ ഉള്ള മേടിക്കരുതൊന്നുമല്ല ഇനി പറഞ്ഞു വന്നെ, ഞാൻ പറഞ്ഞ സിസ്റ്റത്തിനകത്ത് കുടുങ്ങിപ്പോരുത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, 60,000 രൂപ ജോലിയുള്ള സഹോദരന, 60,000 രൂപ സാലറി കിട്ടുന്ന സഹോദരൻ, മാസാവസാനം കാശില്ല. അവര് കൊണ്ട് കൊടുത്തു പ്ലാറ്റിനം ഗോൾഡ് ആ പിടി കാർഡർണം കൊണ്ട് സൈഫ് ചെയ്യാ എല്ലായിടത്തും. നേരത്തെ ആയിരുന്നെങ്കിൽ കടയിൽ ഓരോ സാധനത്തിന്റെ വില ചോദിക്കും, ഉള്ളിക്ക് എന്നാ വില 16 രൂപ, ശരി അത് 1/2 കിലോ പോരട്ടെ. തക്കാളി എന്നാ വില 5 രൂപ, 2 കിലോ പോരട്ടെ. നമ്മളിങ്ങനെ നോക്കിയാണ് വില മേടിച്ചോണ്ടിരുന്നത്. ഈ സ്വൈപ്പിംഗ് ഒരു പ്രശ്നം എന്നറിയോ, ഇതെല്ലാം കൂടി എടുത്തങ്ങോട്ട് ഇട്ടിട്ട് ഒരു സ്വൈപ്പിംഗ്, നമ്മൾ അറിയുന്നില്ല വില എത്രയാണെന്നും അറിയുന്നില്ല, എത്ര പോയെന്നും അറിയത്തില്ല. 60,000 രൂപ സാലറി കിട്ടുന്നവന് മാസാവസാനം കൈ കാശില്ല, ഗതികേടെന്നാലോചിക്കേ. ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയല്ല നിന്ന, ഞാൻ കുറച്ചും കൂടെ ഈ ബിബ്ലിക്കൽ സംഭവങ്ങളിൽ കുറച്ചും കൂടെ ഈ അന്ത്യകാലമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ നിന്ന, പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാ ഇക്കാര്യം. സ്വരങ്ങളെ, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ലോക അതാ ഞാൻ പറഞ്ഞു, രണ്ട് സ്ട്രീം ഒഴുകിക്കൊണ്ടിരിക്കുക, ഒന്ന് മഹദിയാൻ ബാബിലോൺ, ഗ്രേറ്റ് ബാബിലോൺ, മറ്റൊന്നൊരു ചെറിയ സ്ട്രീം ഹോളി സിറ്റി. ഹോളി സിറ്റിയുടെ പ്രത്യേകത എന്താ അത് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. എന്താണെന്നറിയോ ഹോളി സിറ്റിയുടെ പ്രത്യേകത, ന്യൂ ജെറുസലേം, പുതിയ ജെറുസലേം, ദൈവത്തിന്റെ സഭ. എന്താ അതിന്റെ പ്രത്യേകത അറിയോ? അതിന്റെ പ്രത്യേകത ഹോളി എന്നുള്ളതാ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വാഞ്ച. കാരണം എന്താ? അശുദ്ധമായതൊന്നും അതിൽ കടക്കത്തില്ല. ദൈവത്തിന്റെ പട്ടണത്തില് അശുദ്ധമായതൊന്നും കടക്കത്തില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്കകത്തുള്ളതിന്റെ പ്രത്യേകത എന്നറിയോ? ഓരോ ദിവസവും അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും. ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോഴും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കും അവര്. നോട്ടം ഒന്ന് മാറി, കർത്താവേ എന്റെ നോട്ടം മാറിപ്പോയല്ലോ. ഒരാളോട് ഹൃദയത്തിന് ദേഷ്യം വന്നു, കർത്താവേ എന്റെ ഹൃദയത്തിൽ ദേഷ്യം തോന്നില്ല, ലോർഡ് സേവ് മീ, എന്നെ സഹായിക്കണേ, രക്തത്താൽ എന്നെ കഴുകണേ. നിരന്തരമായി വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം, അങ്ങനെയുള്ളവരെ ചേർക്കാൻ യേശു വേഗം വരുന്നതെന്ന്, നമ്മൾ നിരന്തരമായി വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കൂട്ടം. രണ്ട്, നിരന്തരമായി കർത്താവിന്റെ കൂടെ വസിക്കുന്ന ഒരു കൂട്ടം, അവരുടെ ചിന്ത മുഴുവൻ കർത്താവാണ്. പൗലോസ് പറഞ്ഞു, വിട്ടുവിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് ഞാൻ അധികം ആഗ്രഹിക്കുന്നെന്ന്. അവരുടെ മനസ്സ് മുഴുവൻ നിത്യതയില്ല, അവരുടെ മനസ്സ് മുഴുവൻ ഉയരത്തിലെ കാര്യങ്ങളില്ല, അവരുടെ മനസ്സ് മുഴുവൻ ദൈവത്തോടുള്ള ഏകാഗ്രതയില്ല. നമുക്കൊരു ചിന്തയുണ്ട്, എന്നാ അറിയോ? നമ്മളിങ്ങനെ കർത്തൃമേശയൊക്കെ ആചരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ കർത്താവ് വരും, നമ്മളെല്ലാം പോകുന്നു. കഴിഞ്ഞ ദിവസം നാട്ടിലുള്ള ഒരു സഹോദരന് മറുപടി പറഞ്ഞു, ഈ ഫ്ലൈറ്റ് വരുന്നതേ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിനെ കൊണ്ടുപോകാനായിട്ടാ, വീട്ടിൽ കിടന്നുറങ്ങുന്നതിനെ കൊണ്ടുപോകാനൊന്നുമല്ല. ഫ്ലൈറ്റ് വരുന്നത് എയർപോർട്ടിൽ പോയി ടിക്കറ്റ് എടുത്ത് കാത്ത് ഇപ്പം ഫ്ലൈറ്റ് വരുമെന്ന് കരുതി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈറ്റ് വരുന്നത്. ആ സമയത്ത് വീട്ടിലോ വഴിയിലോ ഉള്ളവനൊന്നും ഫ്ലൈറ്റ് കൊണ്ടുപോകത്തില്ല. കർത്താവിന്റെ വരവിൽ കർത്താവിനോട് കൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ടേക്ക് ഇറ്റ് സീരിയസ്ലി, വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുത്തോണം. കാരണം ഞങ്ങളുടെ ഹൃദയത്തിൽ ആ സീരിയസ്നെസ് കത്തുന്നതുകൊണ്ടാണ് ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ട് ഈ കാര്യം പറയുന്നത്. നിരന്തരമായി കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് മനസ്സുകൊണ്ട് വെച്ചോണം. ഈ സിസ്റ്റത്തിൽ കുടുങ്ങിപ്പോരുത്. ജോലിയ ഫൈൻ, ഒരു കുഴപ്പമില്ല, പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒന്ന് ഫ്രീ ആകുക, റിലാക്സ് ചെയ്യുക. സ്പെൻഡ് ടൈം വിത്ത് യുവർ വൈഫ്, സ്പെൻഡ് ടൈം വിത്ത് യുവർ ചിൽഡ്രൻ. അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക, തമാശക്ക് എന്ന് പറയുക, ഒന്ന് റിലാക്സ് ചെയ്യുക. പ്രതിമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ചില ആത്മീയ കാര്യങ്ങൾ പറയുക, ഒറ്റയ്ക്ക് ദൈവസന്നിധി ഇരിക്കുക, കർത്താവിനെ സീക്കുക, കർത്താവിനോട് പറ, കർത്താവേ എന്നെ വീണ്ടും രൂപാന്തരപ്പെടുത്തണമേ, ഈ സിസ്റ്റത്തിൽ കുടുങ്ങിപ്പോവാനായിട്ട് എനിക്ക് ഇടയാകരുത് കർത്താവേ, ഇടയാകരുത്. ടേക്ക് ഇറ്റ് സീരിയസ്ലി, കാരണം ബിക്കോസ് ജീസസ് ഈസ് കമ്മിങ് സൂൺ, യേശു വേഗം വരുന്നെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വേഗത്തിൽ വരുന്നെന്ന്. 2000 വർഷം മുമ്പ് പൗലോസ് പറഞ്ഞു നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അങ്ങനെയാണെങ്കിൽ 2000 വർഷത്തിന് ഇപ്പുറം നമ്മൾ എത്ര അധികമായിട്ട്, ഒത്തിരി തെളിവുകൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ വരവ് എത്രത്തോളം അടുത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒത്തിരി കാര്യം പറഞ്ഞുതരാം. ഞാനത് ഓരോ ദിവസവും വായിക്കുന്നുണ്ട്, എവരി ഡേ ഞാനത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവിന്റെ വരവ് അത്ര പെട്ടെന്ന, കണ്ണിവെക്കുന്നിടയിലാണ്, വിത്ത് ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ എല്ലാം സംഭവിക്കും. കണ്ണിവെക്കുന്നിടയിൽ കാര്യങ്ങൾ പോലും നടന്നു കഴിയും. പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല, അയ്യം വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഇത്രയും നാൾ ചർച്ചയിൽ പോയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ രേഖത്തിൽ വരും. Again, I will repeat, those who are eagerly waiting for him.
എയർപോർട്ടിൽ ചെന്ന് പ്ലെയിൻ കാത്തു നിൽക്കുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു വരാൻ വേണ്ടിയിട്ട് ഈ ദുഷ്ടലോകത്തിൽ ദൈവമേ എനിക്ക് ലോകത്തിൽ നന്മയൊന്നും പറയാനായിട്ടില്ല. കർത്താവെ, നിന്നെ പ്രസാദിപ്പിച്ച് നിന്റെ ഹിതം ചെയ്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ദൈവമേ നിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു ജീവിതം എനിക്ക് തരണേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഐ എം സീരിയസ് അബൌട്ട് ദിസ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് പ്രസംഗം പറയാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, പ്രസംഗം പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി പ്രിപ്പയർ ചെയ്ത് ഇവിടെ ഒന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത്. നോ, പ്രസംഗം പറയുന്നതായിട്ട് നിങ്ങൾ കാണുകയേ വേണ്ട. എനിക്ക് 4 പോയിന്റ് പറയണ്ട. എനിക്ക് പ്രസംഗം, നല്ല പ്രസംഗം പറഞ്ഞ് നിങ്ങളുടെ കയ്യടി മേടിക്കുകയും വേണ്ട. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. കർത്താവ് കൈയടിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ആരും കൈയടിച്ചിട്ട് കാര്യമില്ല. എന്നെ എപ്പോഴും ചലഞ്ച് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹിന്ദി ചെയ്തേക്കാം. ഒരിക്കലൊരു ഒരു ഒരാൾ പുതുതായിട്ട് പാട്ട്, അനേകം നാൾ പാട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് സ്റ്റേജിൽ കയറി അന്ന് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റവും അദ്ദേഹം ആദ്യം ഒരു പാട്ട് പാടി, എല്ലാവരും ഭയങ്കര കൈയടി, നന്നായിട്ട് പാടി. പക്ഷെ പുള്ളിയുടെ മുഖത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടാമതൊരു പാട്ട് പാടി, ആൾക്കാര് കസേരയുടെ മോളിൽ കയറി കൈയടിക്കുക. മൂന്നാമതൊരു പാട്ട് പാടി, മുഴുവൻ ക്രൗഡ് വാർത്തു വിളിക്കുകയാണ്, നമുക്കൊരു പുതിയ ഗായകനെ ലഭിച്ചു. പ്ലസ് ഫോട്ടോഗ്രാഫർമാരൊക്കെ നിന്ന് പറയണേ ഭാവിയുടെ വാഗ്ദാനമാണ്. അങ്ങനെ ഭയങ്കര ആർപ്പുവിളി നടക്കുക. പക്ഷെ ഇദ്ദേഹത്തിന്റെ മുഖത്തൊരു മാറ്റമില്ല. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേന് ഈ പ്രസ്സുകാർ ചോദിച്ചു, അത് ഇത്രയും ആൾക്കാർ നിങ്ങളെ പുകഴ്ത്തിയിട്ടും ഇത്രയും ആൾക്കാർ കൈയടിച്ചിട്ടും നിങ്ങൾക്ക് എന്താ ഒരു മുഖത്തിൽ ഒരു വ്യത്യാസമില്ല, ഒരു സന്തോഷമില്ലാത്തത് എന്താ? ആ പാട്ടുകാരൻ പറഞ്ഞു, ഓരോ പാട്ട് പാടുമ്പോഴും എന്നെ പാട്ട് പഠിപ്പിച്ച ഗുരു ആ തൊട്ടു മുമ്പിൽ 1st സീറ്റ് ഇരിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി, പക്ഷെ അവിടെ ഒരു സന്തോഷം ഞാൻ കണ്ടില്ല. 2nd പാട്ട് പാടിയപ്പോഴും ഞാൻ ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കി, പക്ഷെ ഗുരുവിനൊരു സന്തോഷമില്ല. നിങ്ങളെല്ലാം കൈയടിച്ചാലും ഗുരു സന്തോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ ഈ പാട്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആരെല്ലാം നമ്മളെ കുറിച്ച് അത്ര നല്ല കാര്യം പറഞ്ഞാലും നമ്മുടെ കർത്താവ് നമ്മിൽ പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കാം. ഫിക്സിംഗ് യുവർ ഐസ് ഓൺ ജീസസ്. യേശുവിൽ മാത്രം നോക്കിയിരിക്കാം. അവൻ കൈയടിക്കട്ടെ, അവൻ നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് സന്തോഷിക്കട്ടെ. അവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ പ്രാക്കളെ പോലെ നാം ഇവിടെ നിന്ന് പറക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ഈ ലോകത്തിന്റെ കെണിയിൽ നമ്മൾ കുടുങ്ങിപ്പോയോ? മീഡിയയുടെയും ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും തരംഗത്തിനകത്ത് നമ്മളും വിട്ടുപോയോ സാധാരണ മനുഷ്യരെ പോലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ബാബിലോണിലാണ്. അവരോടുള്ള ദൈവത്തിന്റെ ദൂതനാണ്, എന്റെ ജനമായുള്ളവരേ അവയിൽ നിന്ന് വിട്ടുപോരുവീൻ. കം ഔട്ട് ഓഫ് ഹിയർ മൈ പീപ്പിൾ. എന്റെ ജനമേ ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരിക. കർത്താവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാൻ നമുക്ക്. കർത്താവ് നമ്മുടെ പെർഫോമൻസ് കണ്ട് കൈയടിക്കട്ടെ. കർത്താവ് നമ്മുടെ കർത്താവിനോടുള്ള ഭക്തി കണ്ടിട്ട് അവന്റെ ഹൃദയം സന്തോഷിക്കട്ടെ. കുഞ്ഞാട് അവന്റെ കഷ്ടതയ്ക്ക് അനുസരിച്ചുള്ള മഹത്വം അവന് ലഭിക്കട്ടെ. നമുക്ക് പറയാം, കർത്താവേ എന്റെ കണ്ണുകളെ തുറക്കണേ. കർത്താവേ ഈ സിസ്റ്റത്തെ ഒന്ന് കാണാൻ എന്റെ കണ്ണുകളെ തുറക്കണേ. കർത്താവെ അതിൽ നിന്ന് വിട്ടുപോരുവാനായിട്ട് എന്നെ സഹായിക്കണേ. കർത്താവെ ആ ഹോളി സിറ്റി, ആ പുതിയ യെരുശലേമിനെ, കർത്താവിന് ഒരുങ്ങിയ മണവാട്ടിയ യെരുശലേമിനെ പോലെ ദൈവമേ ഒരുക്കമുള്ളൊരു മണവാട്ടിയായിട്ട് തീരുവാനായിട്ട് എന്നെ സഹായിക്കണേ. കർത്താവെ എന്നെ സഹായിക്കണേ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.